हिट 96.7 FM.
ഷാബു നെ വെൽക്കം ചെയ്യാം. ഷാബു മൈക്ക്.
ഷാബു വെൽക്കം ബാക്ക്.
ഷാബു മൈക്ക്.
ഷാബു ഇന്ന് പറയാൻ പോകുന്ന സ്ഥലത്തെ കുറിച്ച് ഞാൻ ഇത്തവണത്തെ നമ്മുടെ കാഴ്ചയ്ക്ക് പോയപ്പോഴേക്കും നമ്മള് ഒരു എന്താ പറയുക, നമ്മുടെ ഇനോക്കിന്റെ ഇവിടുത്തെ എംപ്ലോയീസ് എല്ലാരും ചേർന്നുകൊണ്ട്, അൺബോർഡ് യു ഇവരെല്ലാരും ചേർന്നുകൊണ്ട്, അതുപോലെ തന്നെ അല്ലു സൂദ് കാർഗോ അവിടെ കറക്റ്റ് സമയത്ത് എത്തിച്ചുകൊണ്ട് നമ്മൾ അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി ടോയ്സും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വിതരണം ചെയ്ത ഒരു സ്ഥലം സ്നേഹ വീടിന്റെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഇന്ന് വെനസ്ഡേ ആണ് ബുക്ക് റിവ്യൂ. യെസ്,
തീർച്ചയായിട്ടും. ഈ ബുക്ക് റിവ്യൂലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊക്കെ അറിയാം, സാധാരണഗതിയിൽ ഏതെങ്കിലുമൊക്കെ ദുരന്തങ്ങളെ ഫേസ് ചെയ്ത് വരുന്ന ആൾക്കാർ, അതിനെ അഭിമുഖീകരിച്ച് അതിജീവിച്ച് വരുന്നവർക്ക് ഉള്ള ഒരു പ്രതിരോധ ശേഷി എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരിക്കും. മറ്റുള്ള ആളുകളെ അപേക്ഷിച്ച് അവരുടെ പ്രതിരോധ ശേഷി, റെസിസ്റ്റൻസ് പവർ വളരെ കൂടുതലായിരിക്കും. അതിനോട് നിസ്സംഗത പാലിക്കുന്നവരാണ് എപ്പോഴും അതിന്റെ ഇരകളായിട്ട് മാറുക. ആ ദുരന്തം വന്നു, അയ്യോ വന്നുപോയല്ലോ എന്ന് കരുതി നിസ്സംഗത പാലിക്കുന്നവരെപ്പോഴും അതിന്റെ ഇരകളായിട്ട് തീരും. എന്നാൽ നിവർന്നു നിന്ന് പ്രതിരോധിക്കുന്നവരെപ്പോഴും അവയുടെ യജമാനന്മാരായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പുസ്തകത്തിന്റെ പേര് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ആ പേരിൽ തന്നെ എല്ലാം ഉണ്ട്. പേറ്റുനോ ഒഴിയാതെ എന്നതാണ് പുസ്തകത്തിന്റെ പേര്. അരുണി ചന്ദ്രൻ കാടകം എഴുതിയത്. കാടകം കാസർഗോഡാണ്. നേരെ പറഞ്ഞു തുടങ്ങിയത് സ്നേഹവീടിനെ കുറിച്ചാണ്. ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് കാടകം കാസർഗോഡ് സ്നേഹവീട്. പറയുമ്പോൾ അത് പേറ്റുനോ ഒഴിയാതെ എന്ന തലക്കെട്ടിനകത്തുമുണ്ട്. കാസർഗോഡ് ജില്ലയിലെ ദുരന്തം വിതച്ച മണ്ണിൽ നിന്നും അരുണി ചന്ദ്രൻ കാടകം സ്വന്തം അനുഭവ സാക്ഷ്യം രേഖപ്പെടുത്തുകയാണ് പേറ്റുനോ ഒഴിയാതെ എന്ന രചനയിലൂടെ. നിശബ്ദ കൊലയാളി എൻഡോസൾഫാൻ മാരക കീടനാശിനിയുടെ തിക്തഫലമാണ് തന്റെ മകൻ ദേവ്നാഥിലൂടെ അരുണി ചന്ദ്രൻ എന്ന അമ്മ തിരിച്ചറിയുന്നത്. ദേവ്നാഥിന്റെയും അമ്മയുടെയും ചിത്രമാണ് ഈ പുസ്തകത്തിന്റെ പുറംചട്ടയിൽ കൊടുത്തിരിക്കുന്നത്. ദേവ്നാഥ് എന്ന കുട്ടി എൻഡോസൾഫാന്റെ ഇരയാണ് എന്ന് നമ്മൾ പറഞ്ഞു. പേറ്റുനോ ഒഴിയാത്തവരാണ് എൻഡോസൾഫാൻ ഗ്രാമത്തിലെ അമ്മമാർ. അത് നമ്മുടെ അംബികാസുധ മാഷ് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പേറ്റുനോവെന്ന് പറയുന്നത് ആ ഘട്ടം കഴിഞ്ഞാൽ കുട്ടി ജനിച്ച് പിന്നെ കുട്ടി വളർന്നു കഴിഞ്ഞാൽ അമ്മമാർക്ക് ആ നോവൊഴിഞ്ഞു.
മാത്രമല്ല കുട്ടിയുടെ ആദ്യത്തെ മുഖം കാണുമ്പോഴത്തേക്കും തന്നെ സന്തോഷമാണല്ലോ, വേദന മറക്കും
തീർച്ചയായിട്ടും. പക്ഷേ എൻഡോസൾഫാന്റെ അമ്മമാരാർക്കും ഈ പേറ്റുന്നു ഒഴിയുന്നില്ല. ഈ കുട്ടികൾ എന്നും സങ്കടപ്പെട്ടിരിക്കുന്നതും വേദനിച്ചിരിക്കുന്നതും അവരുടെ കണ്ണീരും അവരുടെ വേദനയാണ് അവരുടെ ജീവിതം മുഴുവൻ. അങ്ങനെ ജീവിതകാലം മുഴുവൻ പേറ്റുന്നു ഒഴിയാത്ത അമ്മമാർക്ക് വേണ്ടി അരുണി എഴുതിയതാണിത്. അരുണിയെ ഞാൻ പരിചയപ്പെടുന്നത് മണി എന്ന കാസർഗോഡുള്ള നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട മണിയും കുറേ പേരുണ്ട് കാസർഗോഡുള്ള, സ്നേഹം വിതർന്ന ഒരുപാട് പേർ. എൻഡോസൾഫാന്റെ ആ ഘട്ടം മുതൽ നമ്മൾ എത്രയോ പ്രാവശ്യം എത്രയോ സ്പെഷ്യൽ ന്യൂസുകൾ എത്രയോ ഫീച്ചറുകൾ നമ്മൾ ചെയ്തിരിക്കുന്നു. അപ്പൊ ആ ഘട്ടങ്ങളിലൊക്കെ ഇവർ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ മണി പരിചയപ്പെടുത്തിയതാണ് അരുണിയെ. പിന്നീട് കണ്ണൂർ ഒരു പരിപാടിക്ക് പോകുമ്പോൾ ഈ കുട്ടിയും കൊണ്ട് അരുണിയും ഭർത്താവും കൂടെ വരികയും ചെയ്തു കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അന്ന് ഞാൻ ഈ കുട്ടിയെ കാണുകയാണ്, അന്നാണ് കാണുന്നത്. അപ്പോ പിന്നീട് അരുണി ചെറുതായി എഴുതി തുടങ്ങുന്നു. അംബികാസുധ മാഷടക്കം, ശശിധര മാഷടക്കം പ്രോത്സാഹിപ്പിക്കുന്നു അരുണി എഴുതണം. പിന്നീട് ആ സമരത്തിന്റെ ഒരു, നേരത്തെ പറഞ്ഞില്ലേ ഈ ദുരന്തങ്ങളെയൊക്കെ നിവർന്നു നിന്ന് പ്രതിരോധിക്കുന്നവർ അതിന്റെ യജമാനന്മാരായി മാറും എന്ന് പറയുന്നത് പോലെ അരുണിയൊക്കെ അതിന്റെ യജമാനന്മാരാണ്. ഞങ്ങൾ ഈ ദുരന്തത്തെ അതിജീവിച്ചവരാണ്, ഞങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ പഠിച്ചവരാണ്. അപ്പൊ അവരുടെ എഴുത്തിന് വലിയൊരു ശക്തിയുണ്ട്. സാഹിത്യം എന്ന് പറയുന്നത് എന്താണ് എന്ന്, ചിലപ്പോൾ സാഹിത്യം കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന സമയം കൂടിയാണ്. ഇതൊരു സമരമാണെന്ന് അരുണി കൃത്യമായി തന്നെ പറയുന്നുണ്ട്. എഴുത്തും ഒരു സമരമാണ്. എൻഡോസൾഫാനെതിരെയുള്ള സമരങ്ങളുടെ ഭാഗമായിട്ട് ഈ എഴുത്തും സമരമാണ്. അവർ പറയുന്നുണ്ട്, ഞാനൊരു എഴുത്തുകാരിയല്ല, കുഞ്ഞുണ്ണി എന്ന കുഞ്ഞുണ്ണിന്റെ അമ്മയായതുകൊണ്ടും അവരിലൂടെയുള്ള അനുഭവങ്ങളും ഓർമ്മകളും പേറ്റുനോ ഒഴിയാതെ പഠിക്കാൻ വളരെ പിറകിലായ 10-ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തിയ എനിക്ക് എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, എന്നെ എല്ലാവരും കളിയാക്കുമെന്നൊരു ബോധം വളരെയധികം ഉണ്ടായിരുന്നു. അച്ഛന്റെ വിരലി തൂങ്ങി നടന്ന കഥകൾ കേട്ട് പെൺകുട്ടി വർഷങ്ങൾക്ക് മുമ്പ് 4 ഡയറികളിലായി കുറിച്ചു വെച്ച കഥകൾ മറ്റുള്ളവർ വായിച്ച് കളിയാക്കുമെന്നൊരു ചിന്തയിൽ കല്യാണ തലേന്ന് രാത്രി ഓരോ പേജുകളായി കത്തിക്കുകയായിരുന്നു. ആ അക്ഷരങ്ങളോട് ചെയ്ത തെറ്റിനുള്ള പ്രായശ്ചിത്തം കൂടിയാണ് ഈ പുസ്തകം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിന്റെ ആമുഖം അരുണി എഴുതുന്നത്. അംബികാസുത മാഷാണ് ഇതിനെ അവതാരിക പറയുന്നത്. മാഷ് പറയുന്നത് കൃത്യമാണ്. ഒരു അമ്മയുടെ കണ്ണീര് മാത്രമല്ല, കാൽനൂറ്റാണ്ട് കാലത്തോളം ഭരണകൂടം ഒരു തെറ്റും ചെയ്യാത്ത നിഷ്കളങ്കരായ പാവം ജനതയുടെ മേൽ എൻഡോസൾഫാൻ എന്ന മാരക രാസവിഷം കോരിയൊഴിച്ചതിന്റെ ഫലമായി നിർദ്ദയം ശിക്ഷിക്കപ്പെട്ട കാസർഗോട്ടെ എല്ലാ അമ്മമാരുടെയും കണ്ണീരുപ്പ് കൂടി ഈ പുസ്തകത്തിൽ കവിയുന്നുണ്ട്. മാഷ് തന്നെ പറയട്ടെ.
പേറ്റുനോ ഒഴിയാതെ എന്ന പുസ്തകം എൻഡോസൾഫാൻ ദുരന്ത ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ഒരുപാട് അമ്മമാരുടെ കൂട്ടത്തിൽ യുവതിയായ ഒരമ്മയുടെ ആത്മകഥയാണ്. ഒരുപക്ഷെ ഇത് ഒരാളുടെ മാത്രമല്ല, എല്ലാവരുടെയും ആത്മകഥയാണ്. പ്രസവിച്ചു കഴിഞ്ഞിട്ടും പേറ്റുനോ ഒഴിയാതെ ജീവിതകാലം മുഴുവൻ പ്രസവവേദന അനുഭവിക്കുന്നത് പോലെ, പെറ്റുതീരാത്തതുപോലെ തങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് വേദനിച്ചുകൊണ്ടിരിക്കുന്ന അമ്മമാരുടെ കഥ അവരെ നേരിട്ട് കാണുന്നവർക്ക് പോലും ബോധ്യമാവുകയില്ല. കാരണം ആ അമ്മമാരനുഭവിക്കുന്നത് അങ്ങനെയുള്ള വലിയ പ്രയാസങ്ങളാണ്. ഈ ഒരു അനുഭവത്തെ അരുണി വളരെ വ്യത്യസ്തമായി നാട്ടുഭാഷയിൽ അലങ്കാരങ്ങളുടെ പൊങ്ങച്ചങ്ങളില്ലാതെ വളരെ സ്വാഭാവികമായി ജീവനുള്ള ഭാഷയിൽ പകർത്തി വച്ചിരിക്കുകയാണ്. ഇത് വല്ലാതെ പൊള്ളിക്കുന്നതാണ്. വായനക്കാരന്റെ മനസ്സ് വല്ലാതെ തളർന്നു പോവുകയും തകർന്നു പോവുകയും ചെയ്യും. ഈ പുസ്തകത്തിൽ പറയുന്നത് പോലെ ഞങ്ങളില്ല നമ്മളേ ഉള്ളൂ എന്ന ഒരാശയം കുട്ടിക്കാലത്ത് മാമൻ പറഞ്ഞു കൊടുത്തപ്പോൾ അരുണിക്ക് അതിന്റെ ആശയം വേണ്ടത്ര മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷേ സ്നേഹ വീട്ടിലെത്തുമ്പോഴും ദുരിതബാധിതരായിട്ടുള്ള അമ്മമാരെയും കുഞ്ഞുങ്ങളെയും കാണുമ്പോഴും അവരുമായിട്ട് ഇടപഴകുമ്പോഴും സമരപന്തലുകളിലെത്തുമ്പോഴും അരുണിക്ക് അത് ബോധ്യമാകുന്നുണ്ട്. ഞങ്ങളില്ല നമ്മളേ ഉള്ളൂ എന്ന ബോധ്യം, ആ ഒരു ബോധ്യം ഈ ഒരു പുസ്തകം ഉണ്ടാക്കുന്നുണ്ട്. അതായത് എല്ലാവരും ഒന്നിച്ചാണ് എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് എൻഡോസൾഫാൻ സമര രംഗത്ത് ഇപ്പോൾ ചില പുതിയ വിവാദങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. എൻഡോസൾഫാൻ വിഷമല്ല എന്നും ഇവിടുത്തെ ദുരന്തത്തിന് കാരണം എൻഡോസൾഫാൻ അല്ല എന്നും പറയുന്നുണ്ട്. ഇത് പറയുന്നത് ആരാണ് എന്ന് ശ്രദ്ധിക്കുക. ഇത് പറയുന്നത് കൃഷി പണ്ഡിതന്മാരാണ്, അല്ലെങ്കിൽ കാർഷിക സർവകലാശാലയുടെ ഭാഗമായിരുന്നു ഇപ്പോൾ ഭരണാധികാരികളായിട്ടുള്ള ആളുകളൊക്കെയാണ്. അപ്പോ കാർഷിക സർവകലാശാലയാണ് 22 കൊല്ലം ഇവിടെ ഈ വിഷം കോരിയൊഴിക്കാൻ ശുപാർശ ചെയ്തത് എന്നുള്ളത് ഓർക്കണം. ഒരിക്കലും തളിക്കാൻ പാടില്ലാത്ത വിധം വെള്ളക്കെട്ടുകളുള്ള നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഈ വിഷം തളി ശുപാർശ ചെയ്തത് കാർഷിക സർവകലാശാലയാണ്. അപ്പൊ കാർഷിക സർവകലാശാലയുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് ഇതിന് ന്യായീകരിക്കാൻ കാരണങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഇവിടുത്തെ അമ്മമാരുടെ മഹാസങ്കടങ്ങളെ കാണാതിരിക്കാൻ പറ്റില്ല. ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞുങ്ങൾ ഇങ്ങനെ ജീവിതകാലം മുഴുവൻ ശിക്ഷിക്കപ്പെടുന്നത് കാണാതിരിക്കാൻ പറ്റില്ല. ഇവർ പറയണം വേറെ എന്താണ് കാരണം, അത് പറയുന്നില്ല. എൻഡോസൾഫാൻ അല്ല കാരണം എന്ന് പറയാൻ ഇവരിങ്ങനെ ബഹളം വയ്ക്കുന്നത് എന്തിനാണ്? ഇവരെ എന്തോ ഒരു താല്പര്യം നയിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെ നടക്കുന്ന ഒരു സമരത്തിന് ശക്തി പകരുന്ന ഒരു പുസ്തകം കൂടിയാണ് അരുണിയുടെ ഈ ഒരു പുസ്തകം. ഈ പുസ്തകത്തിന് അവതാരിക എഴുതാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്.
മാഷ് പറയുന്നത് പോലെ എൻഡോസൾഫാൻ വിഷം അല്ല എങ്കിൽ പിന്നെ എന്താണ് ഇതിനുള്ള കാരണം എന്നുള്ളത്? അത് എൻഡോസൾഫാൻ ഇരകളായിട്ടുള്ള, അങ്ങനെ ഒരു പേര് പറയാൻ പോലും പറ്റില്ല, അങ്ങനെയുള്ളവർക്ക് നേരിടേണ്ടി വന്ന ആ ദുരന്തത്തിന് കാരണം എന്താണ് പിന്നെ എന്നൊരു ചോദ്യമുണ്ട്. ഈ ഇതിന്റെ ആദ്യത്തെ അധ്യായത്തില് ഒരുപക്ഷെ നമ്മൾ പറയില്ലേ ഈ സാഹിത്യത്തിന് ചില ഉപമകൾ സ്വീകരിക്കുമ്പോൾ, അറിയാതെയെങ്കിലും സ്വീകരിക്കുന്നത്, ഭീകരനായ പരുന്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു വീണ കോഴിക്കുഞ്ഞിന്റെ ദയനീയമായിട്ട് ചിത്രം ഇതിൽ ആദ്യ അധ്യായത്തിലുണ്ട്. അമ്മമ്മ ആ കോഴിക്കുഞ്ഞിന് ജീവൻ തിരിച്ചു കിട്ടാൻ അതിനു മീതെ കലം കമഴ്ത്തി വെച്ച് ചിരട്ട കൊണ്ട് വട്ടം ചുറ്റുന്നുണ്ട്. ഈ അവസ്ഥ എൻഡോസൾഫാൻ എന്ന ഭീകരജീവിയുടെ കയ്യിലകപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങളുടെയും ദുരവസ്ഥയാണ്. ഒരുപക്ഷെ അരുണി അറിയാതെ ആ സന്ദർഭം ഓർമ്മിച്ച് എഴുതിയതായിരിക്കണം. പക്ഷെ നമ്മൾ വായിച്ചു വരുമ്പോൾ സാഹിത്യത്തിനുള്ള ചില താതാത്മ്യം പ്രാപിക്കലുണ്ടല്ലോ, ഇതും അതുമായിട്ട് കൂട്ടിച്ചേർക്കാൻ പറ്റും. വളരെ ജീവനുള്ള ഒരു ഭാഷയാണ്. ഒരു പൊങ്ങച്ചവുമില്ല, ഒരു കള്ളവുമില്ല, ഒരു കാപ്പട്ടിയുമില്ലാത്ത ഭാഷയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. കുട്ടിക്കാലത്ത് ഈ പെൺകുട്ടി ജനിച്ചു വളർന്നു വന്ന് അച്ഛനും അമ്മയുമായി ജീവിച്ച നല്ല കാലങ്ങളെ ഓർമ്മിച്ചുകൊണ്ടാണ് പിന്നീടുണ്ടാകുന്ന ഈ അനുഭവങ്ങളെ കുറിച്ച് പറയുന്നത്. അരുണി തന്നെ പറയട്ടെ.
കുഞ്ഞു ആണ് എഴുതാൻ കാരണം. ആദ്യം എഴുതിയത് ഫേസ്ബുക്കിലൊക്കെയാണ്. അപ്പം കൊറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്തു, മാഷ്, അമ്പ്യാസം മാഷ്, ശശി മാഷ പോലെയുള്ളവരൊക്കെ. അപ്പം പുസ്തകം എന്നുള്ള രീതിയിലേക്ക് വരുന്നത് കഴിഞ്ഞ നവംബറില് സ്നേഹ വീട്ടില് തന്നെ താമസിക്കാൻ തുടങ്ങി തെറാപ്പിയായി ബന്ധപ്പെട്ടിട്ട്. അപ്പൊ അവിടുന്നാണ് പറയുന്നത് നമുക്ക് അമ്മമാരെ കൂട്ടത്തിൽ നിന്ന് എഴുതുന്ന ആ ഒരു ഇതില് പുസ്തകമായി തന്നെ വരണം എന്നുള്ള. അവരുടെ ആ മുനീസ കൃഷ്ണേട്ടനൊക്കെ ഒരുപാട് സഹായിച്ചു, അതിന്റെ ഇതിലാണ് പുസ്തകമായിട്ട് വരാൻ കാരണം. ഒരുപാട് സന്തോഷം, എല്ലാരും നല്ലത് പറയുന്നു. കുഞ്ഞിലൂടെ അറിയപ്പെടുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എപ്പോഴും അമ്മമാർ ആഗ്രഹിക്കുന്നത് മക്കളിലൂടെ അറിയപ്പെടാനല്ലേ. അപ്പം കുഞ്ഞിന്റെ അമ്മയായിട്ട് ഇങ്ങനെ ഒരു എഴുത്തിന്റെ ഇതിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്.
ഇതില് 8-ാമത്തെ അധ്യായത്തില് അവളുടെ ഒരു കോലം കണ്ടാലും മതി, ആരെന്ത് പറഞ്ഞാലും വായും വായും പോളി ചിരിച്ചോളും, ഇത് എത്ര നല്ലതല്ലേ ആട്ടോ പെണ്ണെ എന്ന് പറഞ്ഞിട്ട് അവരുടെ നാടൻ ഭാഷയിൽ എഴുതുന്നുണ്ട് വല്യമ്മ. അതായത് അമ്മമ്മയാണ് അങ്ങനെ പറയുക. വല്യമ്മ മാത്രമല്ല, കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു കണ്ണാടിയെ നോക്കി, ശരിയാണ് ഞാൻ കറുത്തിട്ടാണ്, മറ്റുള്ളവരെ അപേക്ഷിച്ച് കഴുത്തിന് കുറച്ച് നീളം കൂടുതലാണ്, ഒന്നുകൂടെ നോക്കി ഇന്നെ തോന്നലാണോ, കഴുത്ത് തിരിച്ച് കാക്കയെ പോലെ നോക്കി, ഇടതുവശത്ത് 2 വലതുവശത്ത് 8 കാക്കപ്പുള്ളികളുണ്ട്, നാശം, എനിക്ക് എന്നെ തീരെ ഇഷ്ടപ്പെട്ടില്ല, ചിരിയെ കുറ്റം പറഞ്ഞവരാണ് അധികവും. അങ്ങനെ അഭ്യാസം മാഷ് തന്നെ പറയുന്നുണ്ട്, അതായത് ആവശ്യത്തിനും അനാവശ്യത്തിനും എന്തിന്റെ ദേശീയഗാനം പാടുമ്പോൾ പോലും ചിരി വരുന്ന അരുണി എന്ന പെൺകുട്ടി അസാധാരണമായ പ്രണയ സാഫല്യത്തിന് ശേഷം അമ്മയാകുന്നതോടെ ചിരികളെല്ലാം മാഞ്ഞ് കരച്ചിലിന്റെ ലോകത്തൊറ്റപ്പെട്ടു പോകുന്നു. പ്രസവിച്ച ഉടനെ മാസങ്ങളോളം കുഞ്ഞ് ആശുപത്രിയിലാവുന്നു. പെറ്റ കുഞ്ഞിനെ ഒന്ന് കാണാൻ ആഴ്ചകളോളം ഐ സി യുവിന്റെ ചില്ലു ഗ്ലാസിനപ്പുറം കാത്തു നിൽക്കുന്ന ഒരമ്മയെ പ്രിയപ്പെട്ട വായനക്കാരതിന് മുമ്പ് വായിച്ചിട്ടുണ്ടാവില്ല. നെഞ്ചോട് കുഞ്ഞിനെ ചേർക്കാൻ ആവതില്ലാതെ വിങ്ങിപ്പൊട്ടുന്ന ഒരമ്മയുടെ ഹൃദയം ഈ പുസ്തകത്തിൽ മിടിക്കുന്നുണ്ട്. അതാണ് അരുണി എന്ന് പറഞ്ഞ ജീവിതത്തിന്റെ നേർ വിപരീത കാഴ്ചകൾ പിന്നീട് കാണുകയാണ്. എന്തിനും ഏതിനും ദേശീയഗാനം പാടുന്ന പോലും ചിരിക്കുന്ന ഒരു പെൺകുട്ടി പിന്നീട് കരച്ചിലിന്റെ വക്കുടമെത്തി. പക്ഷെ അരുണി പറയുന്നത് ഇപ്പൊ കരച്ചിലില്ല, ഇപ്പൊ സങ്കടമില്ല എന്നാണ്. അത് സ്നേഹവീടെന്ന് പറഞ്ഞ വീട്ടിലേക്ക് എത്തുമ്പോഴാണ്. നൈല എന്ന് പറഞ്ഞാൽ ആ സ്നേഹവീടിനെ കുറിച്ച് കുറച്ചുകൂടി നമ്മുടെ.
തീർച്ചയായിട്ടും ഞാൻ അന്നവിടെ പോയ സമയത്ത് അവരിങ്ങനെ കുറെ കുട്ടികളുടെ മടിയിൽ ഇരുത്തിക്കൊണ്ടിരിക്കുന്ന അമ്മമാരുണ്ട്, വീൽ ചെയറിലെ കുട്ടികൾ ഇരിക്കുന്നു, ബാക്കിലിരിക്കുന്ന അമ്മമാരുണ്ട്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു മൊമെന്റ് ആദ്യമായിട്ടാണ് ഇവരൊക്കെ അടുത്ത് കാണുന്നതും ഒക്കെ. അപ്പൊ ഞാൻ കുറച്ചൊന്ന് ഒന്ന് ടിയേർഡപ്പായി, ഞാൻ കുറച്ച് ബ്രോക്കൺ ആയിപ്പോയി സംസാരിക്കും. പക്ഷെ അവരെ കണ്ടിട്ട് ഞാൻ സങ്കടപ്പെടുമ്പോഴും അവരാരും കരയുന്നില്ല അവിടെ ഇരുന്ന്. യുനോ ഓബ്വിയസ്ലി അവരെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ സങ്കടപ്പെടുമ്പോഴത്തേക്ക് ആരായാലും മനസ്സിൽ ഇങ്ങനെ ഒന്ന് കണ്ണൊക്കെ നിറയില്ലേ. അപ്പൊ ഞാൻ മനസ്സിലാക്കി ഇവർ എത്രയോ സ്ട്രോങ് ആണ്, എത്ര അവര് പോയി സമരപന്തലിൽ ഇരുന്ന് സമരം ചെയ്ത് അതിന്റെ റൈറ്റ്സ് അങ്ങനെയൊക്കെ വന്നിരുന്നിട്ട് അവര് വളരെ സ്ട്രോങ് ആണ്. നമ്മുടെ സങ്കടമോ ഒന്നും അവർക്ക് അതിനേക്കാൾ വലുതാവുന്നില്ല. അവരിത് എല്ലാ ദിവസവും കാണുകയാണ്, എല്ലാ ദിവസവും ഫേസ് ചെയ്യാണ്. അപ്പൊ ഈ പറയുന്ന പോലെ യുനോ വളരെ സ്ട്രോങ് ആയി ഇത്രയും നാളുകൾ കരഞ്ഞ് ഇനി ഇതിനൊന്നും അവർക്ക് കരയാൻ പറ്റില്ല എന്നുള്ളൊരു അവസരം വരെ അവസ്ഥ വരെ എത്തിയ കുറെ സ്ട്രോങ് അമ്മമാരെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ കണ്ടത്. പിന്നെ കുട്ടികൾ അതിൽ അവരുടെ ചെറിയ ചില കാര്യങ്ങൾ പോലും അവർ കൈകൊണ്ട് ഹായ് കാണിക്കുന്നു, സംസാരിക്കുന്നു, ചിലർ പാട്ട് പാടുന്നു. നമുക്കതൊക്കെ കാണുമ്പോഴത്തേക്കും ഇവരെന്ത് ഇങ്ങനെയെന്ന് നമുക്ക് തോന്നുമെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം, പേരൻസിനെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയൊരു മൈൽ സ്റ്റോൺ ആണ് ഇവർ ക്രോസ് ചെയ്തത്. അത് അവർ ആഘോഷിച്ചാണ് എത്രയോ ദിവസം. സോ അതൊരു ഭയങ്കര ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് അവിടെ ചെല്ലുമ്പോഴേക്കും. പക്ഷെ ഭയങ്കര വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന എന്താ പറയണം, അതായത് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും, ഒരുപാട് സ്നേഹമുള്ള നല്ലൊരു സ്നേഹ വീട്, എനിക്ക് അങ്ങനെയാ തോന്നിയത് അവിടെ.
മാത്രമല്ല ഒരു കാര്യം കൂടിയുണ്ട്, അതായത് നമ്മൾ നമ്മുടെ കുട്ടികൾ ഉച്ചത്തിൽ ബഹളം വെക്കുമ്പോൾ എന്തെങ്കിലും തട്ടി മറിച്ച് ഓടി വരുമ്പോഴത്തേക്കൊക്കെ നമ്മൾ വഴക്ക് പറയാറുണ്ട്. ഇവരാഗ്രഹിക്കുന്നത് എന്റെ കുഞ്ഞ് ഉച്ചത്തിൽ ഒന്ന് നിലവിളിച്ചിരുന്നെങ്കിൽ, അവനൊന്ന് എഴുന്നേറ്റ് നടന്നിരുന്നെങ്കിൽ എന്നാണ്. അപ്പൊ ഒരു പ്രാവശ്യമെങ്കിലും ഇത്തരം വീടുകളിൽ നിങ്ങൾ പോയി സഹതപിക്കാൻ വേണ്ടിട്ടല്ല പോകേണ്ടത്, അവരോടൊപ്പം ചേരാൻ വേണ്ടിയിട്ടാണ്.
തീർച്ചയായിട്ടും.
അപ്പൊ അതിനു വേണ്ടിട്ടൊന്ന് പോകുമ്പോഴായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തിരിച്ചിരുന്നത്. അരുണ് തന്നെ പറയുന്നുണ്ട്, ഞാൻ ആദ്യകാലങ്ങളിൽ എന്റെ കുഞ്ഞിനെ ഓർത്ത് കരഞ്ഞിരുന്നു എന്നുള്ളത്. പക്ഷെ സമരപന്തലിൽ പോകുമ്പോൾ എന്റെ കുഞ്ഞിനേക്കാൾ എത്രയോ മാരകമായി കഴിയുന്ന
കഷ്ടപ്പെടുന്ന കുട്ടികൾ.
സ്നേഹവീട്, സ്നേഹവീട്ടില് അമ്മമാരൊക്കെ ഞങ്ങളിങ്ങനെ സങ്കടം പറയാറില്ല. ഞങ്ങളുടെ വിഷമം ഉണ്ടാവും, പക്ഷെ ഞങ്ങൾ ഒരിക്കലും സങ്കടം പറഞ്ഞു കാര്യ അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല. ആ കൂട്ടായ്മയിൽ ഞങ്ങളെപ്പോഴും സന്തോഷത്തിന്റെ കാര്യം പറയലു. മക്കളുടേതായാലും ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. നമ്മള് സഹതാപമല്ലാതെ സ്നേഹം മാത്രം കിട്ടുന്ന ഒരു സ്ഥലം. നമുക്ക് കരഞ്ഞതുകൊണ്ട് കരയുമ്പോൾ മറ്റുള്ളവരെ സഹതാപം മാത്രമേ കിട്ടുന്നുള്ളൂ. നമ്മൾ ചിരിക്കുമ്പോഴും നമ്മൾ സന്തോഷിക്കുമ്പോഴും നമുക്ക് കുറെ സ്നേഹം കിട്ടുന്നുണ്ട്, സന്തോഷം കിട്ടുന്നുണ്ട്. അപ്പൊ സ്നേഹപൂർവ്വമായിട്ടുള്ളത് ഭയങ്കര സന്തോഷമാണ്. അവിടെ എത്തിയതില് ഭയങ്കര സന്തോഷമുണ്ട്, അങ്ങനെ ഒരു കൂട്ടായ്മയിലേക്ക് എത്തിയതില്. പിന്നെ സമരം, സമരം എന്ന് വെച്ചാൽ എന്താ, ഇപ്പൊ ഒരു സമരമായി തന്നെ കാണുന്നു ഞാൻ. സമരത്തിലാണ് കുറെ കുട്ടികളെ ഇങ്ങനെ നമ്മളെക്കാളും ഇതിലുള്ള കുറെ ആൾക്കാരെയൊക്കെ കാണാൻ പറ്റിയത്. അപ്പൊ അതിനിടയ്ക്ക് നമ്മളൊന്നുമില്ല എന്ന് അറിയുമ്പോ അവരോടൊന്നിച്ച് സന്തോഷമായി പോവാ, ഇതൊക്കെയാണ്. അങ്ങനെ അതൊക്കെ ഉണ്ട് പുസ്തകത്തില്.
പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഓരോ അധ്യായവും ചെറിയ ചെറിയ വാക്കുകളിൽ പറഞ്ഞിരിക്കുന്ന അധ്യായങ്ങളാണ്. ഒരുപാട് നന്മയുള്ള മനുഷ്യരെ കുറിച്ചും കൃഷ്ണേട്ടനെ പോലുള്ള എൻഡോ സൽഫാന് വേണ്ടി അത്തരം ജീവിതങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കൃഷ്ണേട്ടനെ പോലുള്ള ആളുകളുടെ കഥ പറയുന്നുണ്ട്. അപ്പം ഒരുപാട് പേരുടെ ജീവിതങ്ങൾ പറയുന്നതാണ് ഈ അരുണി ചന്ദ്രൻ കാടകം എഴുതിയ പേറ്റുന്നോ ഒഴിയാതെ എന്നുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സാഹിത്യകൃതി നിങ്ങളെ പൊള്ളിക്കുന്നുണ്ടെങ്കിൽ, ഒരു എഴുത്ത് നിങ്ങളെ പൊള്ളിക്കുന്നുണ്ട്, സാഹിത്യം എന്ന വാക്ക് മാറ്റിവെക്കൂ, നിങ്ങളെ പൊള്ളിക്കുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് യഥാർത്ഥ മൂല്യവത്തായ കൃതി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഉദാത്തമായ കാൽപ്പനിക ഭാവങ്ങളൊന്നും വേണമെന്നില്ല, പച്ചയായ എഴുത്തു മതി. അപ്പം വളരെ കുറഞ്ഞ വാക്കുകളിലൂടെ സ്വന്തം ജീവിതത്തെ മറ്റുള്ളവരിലേക്ക് പകർത്തി വെക്കുകയാണ് അരുണി ചന്ദ്രൻ. ഇത് അരുണിയുടെ കുഞ്ഞുവിന്റെ കഥയല്ല, എൻഡോ സൽഫാൻ ഇരകളായിട്ടുള്ള അമ്മമാരുടെ മൊത്തത്തിലുള്ള, നൈല നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ജീവിതത്തിൽ കരയാൻ ഇനി ബാക്കിയൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ ഇപ്പൊ കരച്ചിൽ നിർത്തിയിരിക്കുക. ജീവിതത്തെ ഇനി പുഞ്ചിരി കൊണ്ട് നേരിടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരൊക്കെ ആ നിസ്സംഗമായ ഭാവമൊക്കെ മാറ്റിയിട്ട് ഈ ദുരന്തങ്ങളിൽ നിന്ന് അതിജീവിച്ച യജമാനന്മാരായിട്ട്, ദുരന്തങ്ങളെ അടിമകളാക്കി വെക്കാൻ പഠിച്ച ശീലിച്ച യജമാനന്മാരായിട്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ ആ എൻഡോ സൽഫാൻ ആ പ്രദേശത്തുള്ള മുഴുവൻ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ പുസ്തക റിവ്യൂ. On the Big Breakfast Club.